2020 ജൂലൈ 7 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. കോവിഡ് പാഠങ്ങൾ വിസ്മരിച്ചതിന്റെ ഫലം. കോവിഡ് നിയന്ത്രണങ്ങൾ കർക്കശമായി പാലിക്കുന്നതിൽ വന്ന വീഴ്ചയുടെ ഫലമാണ് തലസ്ഥാന നഗരം ട്രിപ്പിൾ ലോക്ഡൌണിന്റെ രൂപത്തിൽ അനുഭവിക്കുന്നത്. മഹാമാരി സമൂഹ വ്യാപനത്തിന്റെ അതിഭീകരമായ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരോഗ്യമേഖലയിലെ വിദഗ്ധർ കുറച്ചു ദിവസങ്ങളായി മുന്നറിയിപ്പ് നൽകി വരികയായിരുന്നു. അത്തരമൊരു ഗുരുതരസ്ഥിതിയിൽ സംസ്ഥാനം ഇതുവരെ പ്രവേശിച്ചിട്ടില്ലെന്നതാണ് സർക്കാർ നിലപാട്. എന്നാൽ ഒരാഴ്ചയ്ക്കിടെ സമ്പർക്കം വഴി കോവിഡ് പിടിപെട്ടവരുടെ സംഖ്യ അനുക്രമം ഉയരുന്നത് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് ഒരാഴ്ച കാലത്തേക്ക് പ്രഖ്യാപിച്ച ട്രിപ്പിൾ ലോക്ഡൌൺ അതിന്റെ ഭാഗമാണ്. നഗരത്തെയും നഗരജീവിതത്തെയും പാടെ നിശ്ചലമാക്കിയ സമ്പൂർണ്ണ ലോക്ഡൌൺ രോഗവ്യാപനം പിടിച്ചു നിർത്തുന്നതിൽ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കാത്തിരിക്കേണ്ടി വരും. വ്യക്തിഗതമായ ബുദ്ധിമുട്ടുകൾ ഏറെയാണെങ്കിലും സംസ്ഥാനം നേരിടുന്ന കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ അതൊക്കെ ക്ഷമാപൂർവ്വം സഹിക്കാൻ നഗരവാസികൾ തയ്യാറായേ മതിയാവൂ. കഴിഞ്ഞ മാർച്ച് 25 കേന്ദ്രം രാജ്യമൊട്ടാകെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ഉയർന്ന വിമർശനങ്ങളിലൊന്ന് അത് നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുകൾക്ക് ഒട്ടും സാവകാശം നൽകിയില്ല എന്നതാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഞായറാഴ്ച രാത്രി പ്രഖ്യാപിച്ച ട്രിപ്പിൾ ലോക്ഡൌണിനെ പറ്റി നഗരവാസികളിൽ ഭൂരിപക്ഷം പേരും അറിയുന്നത് തിങ്കളാഴ്ച രാവിലെയാണ്. സമ്പൂർണ്ണ ലോക്ഡൌണിനെ നേരിടാനുള്ള അവശ്യ തയ്യാറെടുപ്പിന് പോലും ആളുകൾക്ക് സമയം കിട്ടിയില്ല. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കാൻ അനുവാദമുണ്ടെങ്കിലും ജനങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് കൽപ്പനയുള്ളപ്പോൾ കടകൾ തുറന്നു വെച്ചതുകൊണ്ട് എന്തു പ്രയോജനം? ആവശ്യപ്പെട്ടാൽ സാധനങ്ങൾ പോലീസ് വീടുകളിൽ എത്തിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം. പ്രായോഗികമായി അതിന്റെ പരിമിതികൾ ആർക്കും ബോധ്യമാകും. ഒരു ദിവസത്തെ നോട്ടീസെങ്കിലും നൽകി ഈ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസികളുടെ വരവ് കൂടുന്നതിനനുസരിച്ച് കോവിഡ് രോഗികളുടെ സംഖ്യയും ഉയരുമെന്ന് പ്രതീക്ഷിച്ചതുതന്നെയാണ്. അത് നേരിടാനുള്ള ഒരുക്കങ്ങളും നടത്തിയിരുന്നു. എന്നാൽ സമ്പർക്ക രോഗികളുടെ സംഖ്യയിൽ കാണുന്ന വലിയ വർധനയാണ് ഇപ്പോൾ ഉത്കണ്ഠ സൃഷ്ടിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഉറവിടമറിയാത്ത കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയാണ്. ഏറ്റവും ഭയപ്പെടേണ്ട സാഹചര്യവും ഇതാണ്. ആരിൽ നിന്നാണ് രോഗം പകർന്നു കിട്ടിയതെന്ന് തീർച്ചപ്പെടുത്താനാകാത്ത സ്ഥിതി വന്നാൽ സമൂഹ വ്യാപനമെന്ന ഘട്ടത്തിന് സാധ്യത കൂടുതലാണ്. തലസ്ഥാന നഗരിയിൽ ഞായറാഴ്ച മാത്രം സമ്പർക്കത്തിലൂടെ രോഗപകർച്ച ഉണ്ടായത് 22 പേർക്കാണ്. ഇവരിൽ പലർക്കും അറിയില്ല എവിടെ നിന്നാണ് തങ്ങൾക്ക് രോഗം പിടിപെട്ടതെന്ന്. ഇവരിൽ നിന്ന് പുതുതായി എത്ര പേർക്ക് രോഗം പകർന്നിട്ടുണ്ടെന്ന് അറിയാൻ ഇനിയും ദിവസങ്ങളെടുക്കും. ഒരു വയസ്സുള്ള പിഞ്ചുകുട്ടി മുതൽ വയോവൃദ്ധർ വരെ സമ്പർക്ക രോഗികളുടെ പട്ടികയിലുണ്ട്. തീരദേശത്തുള്ള പൂന്തുറയിലെ ഒരു രോഗിയിൽ നിന്ന് രോഗപകർച്ച ലഭിച്ച 10-ലേറെ പേരെ കണ്ടെത്തിക്കഴിഞ്ഞു. നിയന്ത്രണങ്ങളിൽ വരുത്തിയ ഇളവുകൾ കരുതലോടെയല്ല ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതെന്ന് നാട്ടിൽ എവിടെ നോക്കിയാലും അറിയാം. മഹാമാരിക്ക് മുൻപുള്ള നിലയിലേക്ക് സംസ്ഥാനം നീങ്ങിയത് അതിവേഗത്തിലാണ്. ആരോഗ്യ വിദഗ്ധരുടെയും സർക്കാരിന്റെയും ജാഗ്രതാ മുന്നറിയിപ്പുകൾ ചെവിക്കൊള്ളാതിരുന്നതിന്റെ ദുരന്ത ഫലങ്ങളാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും മലപ്പുറത്തും പാലക്കാട്ടുമൊക്കെ ഇന്ന് കാണുന്നത്. സമൂഹ വ്യാപന ഭീഷണി മൂർച്ചയേറിയ ഇരുതലവാളായി തലയ്ക്ക് മുകളിലുള്ളപ്പോഴാണ് ഭയലേശമില്ലാതെ ആളുകൾ പണ്ടേ പോലെ പാഞ്ഞു നടക്കുന്നത്. പോലീസിനെ പേടിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതുകൊണ്ടായില്ല. രോഗവ്യാപനം ഏറ്റവും കുറഞ്ഞ തോതിലുണ്ടായിരുന്ന ആദ്യ നാളുകളിൽ കൈ കഴുകലും മാസ്ക് ഉപയോഗവും സാമൂഹിക അകലം പാലിക്കലുമൊക്കെ കർശനമായി പിന്തുടരുന്നവർ പോലും നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ കോവിഡ് ശീലങ്ങളൊക്കെ മറന്ന പോലെയാണ്. രോഗാണുപ്രവേശത്തെ തടയാൻ വേണ്ടിയാണ് മൂക്കും വായും മൂടിവെക്കുന്ന മുഖാവരണം ധരിക്കണമെന്ന് നിബന്ധനയുള്ളത്. അതുപോലും നേരെ ചൊവ്വേ പാലിക്കാൻ പലരും തയ്യാറാകുന്നില്ല. മരുന്നിനേക്കാൾ ഫലപ്രദമാണ് മുഖാവരണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. മുഖാവരണത്തിന് പകരം കണ്ടാഭരണമായി മാറുകയാണത്. തലസ്ഥാന നഗരിയിൽ ഞായറാഴ്ച കണ്ടെത്തിയ 22 രോഗികളിൽ 14 പേർക്ക് യാത്രാ പശ്ചാത്തലമൊന്നുമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനർത്ഥം സമ്പർക്ക രോഗികൾ ഇനിയും കൂടാമെന്ന് തന്നെയാണ്. രോഗികൾ കൂടുതലായ മറ്റ് ജില്ലകളിലും കാണാം ഈ പ്രതിഭാസം. തിരുവനന്തപുരത്തിന് പിന്നാലെ കൊച്ചിയും കോഴിക്കോടുമൊക്കെ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾക്ക് കീഴിലായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. സംസ്ഥാനത്തൊട്ടാകെ ഞായറാഴ്ച 225 പേർക്കാണ് രോഗബാധ. റിപ്പോർട്ട് ചെയ്തത് ഇവരിൽ 38 പേർക്കാണ് സമ്പർക്കം വഴി രോഗം പിടിപെട്ടത്. പ്രവാസികൾക്കൊപ്പം സമ്പർക്കം വഴി രോഗം പടരുന്നതാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. ആദ്യ നാളുകളിലെ കരുതലും സുരക്ഷാ നടപടികളും പതിന്മടങ്ങ് ശക്തമാക്കുക മാത്രമാണ് ഇതിനുള്ള പ്രതിവിധിയെന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സന്ദർഭമാണ് ഇത്. സ്ഥിതി കൈവിട്ടുപോയാൽ പ്രത്യാഘാതം ഭീകരമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരാഴ്ചത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ കൊണ്ട് രോഗവ്യാപനത്തിന്റെ രൂക്ഷത ഒറ്റയടിക്ക് കുറഞ്ഞെന്നു വരില്ല. അത്തരമൊരു അവസ്ഥയിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടി വന്നേക്കാം. അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ അവശ്യ സാധനങ്ങൾ സംഭരിക്കാനും അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റാനും ഇടവേള നൽകാൻ നടപടിയുണ്ടാകണം. ഇടിവെട്ടുപോലെ തലസ്ഥാനവാസികളുടെ തലയിൽ വന്നു പതിച്ച ട്രിപ്പിൾ ലോക്ഡൌൺ സൃഷ്ടിച്ച കെടുതികൾ ബോധ്യപ്പെട്ടതുകൊണ്ടാകാം ചില ഇളവുകൾ വരുത്താൻ ഉടനടി നടപടിയുണ്ടായത്. അവശ്യ വസ്തുക്കൾ അടുത്തുള്ള കടകളിൽ പോയി വാങ്ങാൻ രാവിലെ ഏതാനും മണിക്കൂറുകൾ നൽകിയത് നന്നായി. നഗരമൊന്നാകെ പൂട്ടിക്കെട്ടുമ്പോൾ ജനത്തിന് അന്നം മുടങ്ങുമെന്ന കാര്യം ഓർക്കേണ്ടതായിരുന്നു. എല്ലാം പോലീസുകാർ വീട്ടിൽ കൊണ്ടുവന്ന് നൽകുമെന്ന വങ്കൻ ഉത്തരവ് കൈയോടെ പിൻവലിച്ചതും നന്നായി.